ഒരാള് സുജൂദ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം, ആ സന്ദർഭത്തിൽ അയാൾ ഖുർആൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, ആ സന്ദർഭത്തിൽ ഖുർആൻ നിലത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. അവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആനെ ഇക്രാം ചെയ്യുക, ഇഹ്തിറാം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഖുർആനെ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം, അതിലാർക്കും സംശയമൊന്നുമില്ല. ഖുർആനെ നിന്ദിക്കാനോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒരിക്കലും ഒരു മുസ്ലിമിൽ നിന്നും ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് ഖുർആൻ ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്ത് വെക്കണം, അതിന് ഉന്നതമായ സ്ഥാനം കൊടുക്കണം, അതിന്റെ വീത ബാക്കിയുള്ള പുസ്തകങ്ങളൊന്നും വെക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് വേറെ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിലും ഖുർആൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഉയർന്ന സ്ഥലമുണ്ടെങ്കിൽ ഖുർആൻ അവിടെ വെക്കുക, ഷെൽഫ് ഉണ്ടെങ്കിൽ അവിടെ വെക്കുക, അങ്ങനെയുള്ള കബോർഡുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഖുർആൻ വെക്കാനും പ്രത്യേകമായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക. അതിനുശേഷം അതെടുത്തിട്ട് വീണ്ടും അത് പാരായണം ചെയ്യുക. ഇനി അതിന് ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിലോ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അതിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളത് എന്താ വെച്ചാൽ ഖുർആൻ ഒരു പിന്നെ ഉയർന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ തൊട്ടടുത്ത ഒരാളുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഖുർആൻ ഏൽപ്പിക്കാം, ആ ഖുർആൻ അയാളോടൊന്ന് പിടിക്കാൻ പറയാം, അയാൾ ഖുർആൻ പിടിക്കട്ടെ, എന്നിട്ട് നമ്മൾ ആ സുജൂദ് ചെയ്യുക, അതിനുശേഷം ആ ഖുർആൻ വാങ്ങുക, അത് അയാൾക്ക് ചെയ്യാം. ഇനി അതിനും സാധിക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ അയാൾക്ക് തോഹിറായ സ്ഥലമാണെങ്കിൽ, ഇപ്പൊ പള്ളിയിലൊക്കെ ആണെങ്കിൽ തോഹിറായ സ്ഥലമായിരിക്കും, ആ മുസല്ലയിൽ അയാൾക്ക് ഖുർആൻ വെക്കുന്നതിന് വിരോധമില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം പറയപ്പെട്ടിട്ടുള്ളത് ജായിസാണ്, അത് ജായിസാണ്, ലാ ബാസ് എന്നൊക്കെ അതിനെ സംബന്ധിച്ച് വിവിധ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു ജായിസാണ് എന്നുള്ളതാണ്. ഒരാൾക്ക് ഖുർആൻ അങ്ങനെ അത് തോഹിറായ ഒരു സ്ഥലമാണെങ്കിൽ ഖുർആൻ അങ്ങനെ വെക്കാം. ഇത് ഈ ഹാജത്തിന്റെ സന്ദർഭത്തിൽ മാത്രമാണ് പറയുന്നത്. അവിടെ ഒരു ഹാജത്ത് വന്നു, ഒരു ആവശ്യം വന്നു, അതല്ലാത്ത സന്ദർഭത്തിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഖുർആൻ നമുക്ക് നിലത്തിടാൻ പറ്റുമോ? അല്ലെങ്കിൽ മനുഷ്യന്മാർ നടന്നു പോകുന്ന വഴിയിൽ ഖുർആൻ വെക്കാൻ പറ്റുമോ? അതൊക്കെ ഖുർആനോടുള്ള അനാദരവാണ്, അത് നമ്മൾ വേറൊരു വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്. ഇവിടെ നമ്മളെ വിഷയത്ത് മാത്രമാണ്. ഇങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉയരമുള്ള സ്ഥലത്തരത് വെക്കാൻ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ വെക്കുന്നത് അവിടെ ആ മുസല്ലയിൽ, ആ കാർപ്പറ്റിൽ വെക്കുക, ആ പള്ളിയിൽ വെക്കുക എന്നുള്ളത് എന്താണ്? അങ്ങനെ നിലത്ത് വെക്കുക എന്നുള്ളത് ജായിസാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ജായിസാണെന്ന് പറയാനുള്ള കാരണം എന്താ? അത് പറയാനുള്ള കാരണം അത് ഖുർആനെ നമ്മൾ നിന്ദിക്കല്ല, ഖുർആനോടുള്ള ഒരു അനാദരവ് കാണിക്കല്ല. അങ്ങനെ ഖുർആനെ നിന്ദിച്ചുകൊണ്ടാണ്, അനാദരിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ മുർത്തദായി പോകുന്നു എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനെ നിന്ദിച്ചുകൊണ്ടോ അനാദരിച്ചുകൊണ്ടല്ല നമ്മൾ അത് ചെയ്യുന്നത്, അത് ചെയ്യാൻ പാടില്ല. അതൊക്കെ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഇത് നമ്മളൊരു ഹാജത്ത് വന്നു, അവിടെ ഹാജത്ത് എന്താണ്? തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുക? ആ സന്ദർഭത്തിൽ അത് ജായിസാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ ഒറ്റ ഫത്വ വിഷയത്തിൽ വന്നിട്ടുള്ളത് റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ ഖുർആനിനെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, വഅമ്മ വളവുൽ മുസാഫിഅ ലിൽ അർളി ത്വാഹിറ ത്വയ്യിബ, ശുദ്ധിയുള്ള സ്ഥലത്ത് നിലത്ത് ഖുർആൻ വെക്കുക എന്നുള്ളത് ഫൈനഹാദ ലാ ബാസ ബിഹി, അതിന് തെറ്റില്ല, അതിന് കുഴപ്പമില്ല. വലാ ഹറജ ഫീ ലിഅന്നഹാദ ലൈസ ഫീഹി ഇംതിഹാൻ ലിൽ ഖുർആൻ വലാ ഇഹാന, ഇത് ഖുർആനെ നിന്ദിക്കലോ ഖുർആനെ നിസാരമാക്കലോ അല്ല, ഇത് ഖുർആൻ എന്തല്ല നിന്ദിക്കലല്ല, അതുകൊണ്ട് അതിന് തെറ്റില്ല. വഹുവ യഖറു കസീറ മിനൻ നാസ് ഇദാ കാന യുസല്ലി വയഖറു മിനൽ മുസാഫി വഅറാദ സുജൂദ യലഅഹു ബൈന യദൈഹി ഫഹാദാ ലിഅദ് ഇംതിഹാൻ വലാ ഇഹാനത ലിൽ മുസാഫി, അധികം ആളുകളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവര് ഈ തിലാവത്തിന്റെ സുജൂദ് പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ ഇങ്ങനെ വെക്കും, എന്നിട്ട് അവര് സുജൂദ് ചെയ്യും, ഇതൊരിക്കലും എന്തല്ല, ഖുർആനെ നിന്ദിക്കലോ ഖുർആനെ നിസാരമാക്കലോ അവഗണിക്കലോ അല്ല, അതുകൊണ്ട് ഫലാ ബഅ്സ ബിഹി, അതിന് കുഴപ്പമില്ല എന്നുള്ളത് ആര് പറയണം? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയണം. വേറെ ഉലമാക്കളുടെ ഫത്വകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, അതൊന്നും കൂടുതൽ ദീർഘിച്ച് ദീർഘിപ്പിക്കേണ്ട കാര്യമല്ല. ഇവിടെ ചില ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ പറഞ്ഞു, അവനങ്ങനെ തിലാവത്തിന്റെ ആയത്ത് പാരായണം ചെയ്തിട്ട്, സുജൂദിന്റെ ആയത്ത് പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനതൊരു ഉയർന്ന സ്ഥലത്ത് വെച്ചോട്ടെ, ഒന്ന് എണീറ്റ് പോയിട്ട് ഖുർആൻ അവിടെ വെക്കണം എന്നുള്ളല്ലോ, അതിനെന്താ തകരാറ്? എന്താണ്, ചില സെക്കൻഡുകൾ മതി, ഖുർആൻ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവൻ അവിടെ വെച്ചിട്ട് സുജൂദ് ചെയ്തോട്ടെ, അതല്ലെങ്കിൽ അവിടെ ഷെൽഫ് ഉണ്ടെങ്കിൽ ആ ഷെൽഫിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യോട്ടെ, സുജൂദ് ചെയ്യോട്ടെ, അതിന് ചില സെക്കൻഡുകൾ പോരെ ഖുർആൻ അവിടെ കൊണ്ടുപോയി വെക്കാൻ. അപ്പൊ ഇനി ഇതിനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യുക? അത് ജായിസാണ്, അവന്റെ മുന്നിൽ അങ്ങനെ അത് വെക്കൽ ജായിസാണ് എന്നുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് പറഞ്ഞിട്ടുള്ള വേറൊരു കാരണം എന്ന് വെച്ചാൽ, അത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിന്റെ ദർസിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ, വലാന അലമു ദലീലൻ, നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല, യമനൗമിൻ വലയിൽ ഖുർആൻ ഫൗക്കൽ അർളി ത്വാഹിറ ത്വയ്യിബ, നല്ല ശുദ്ധിയുള്ള പിന്നെ നിലത്ത് ഇങ്ങനെ ഖുർആൻ വെക്കുന്നതിനെ തടയുന്ന തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്ദൽ ഹാജത്തിൽ ഇദാലിക, അങ്ങനെ വെക്കൽ അനിവാര്യമാകുന്ന ഒരു സന്ദർഭത്തിൽ, ഒരു ഹാജത്ത് ഉണ്ടെങ്കിൽ, ഒരാവശ്യമുണ്ടെങ്കിൽ അത് വെക്കാൻ പാടില്ല എന്നുള്ളതിനെ അറിയിക്കുന്ന തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു ഹാജത്ത് വന്നു, അത് പതിവാക്കാൻ പാടില്ല. ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ ആ കാര്യം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ പ്രത്യേകം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി അതിൽ വരുന്ന മറ്റൊരു വിഷയം എന്താ വെച്ചാല്, മറ്റൊരാൾ ഖുർആൻ പാരായണം ചെയ്യാണ്, അയാള് സജദയുടെ പിന്നെ സുജൂദ് ചെയ്തു, ആ സന്ദർഭത്തിൽ അത് കേൾക്കുന്ന ആളുകൾ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? സുജൂദ് ചെയ്യാം, അത് മുസ്തഹബാണ്, സുന്നത്താണ്. മറ്റൊരാള് ഇത് പാരായണം ചെയ്തു, അയാളെ സുജൂദ് ചെയ്തു, അത് കേൾക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യാം, അത് സുന്നത്താണ്. ഞാനത് പാരായണം ചെയ്തിട്ടില്ല, മറ്റൊരാൾ അത് പാരായണം ചെയ്തു, അയാൾ സുജൂദ് ചെയ്തു. അങ്ങനെ അയാൾ സുജൂദ് ചെയ്താൽ എന്ത് ചെയ്യാം? അത് കേൾക്കുന്ന ആൾക്ക് സുജൂദ് ചെയ്യാം. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? തെളിവുണ്ട്. എന്താ അതിന്റെ തെളിവ്? ഒരു ഹദീസ് കേട്ടോ. കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റാഉ സൂറത്ത് അല്ലതീ ഫീഹാ അസ്ജദ ഫയസ്ജദു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ദയുടെ ആയത്തോടും സുജൂദ് ചെയ്യും. വനസ്ജദു മഅഹു, റസൂലുള്ളാഹി സുജൂദ് ചെയ്യുമ്പോൾ ഞങ്ങൾ സുജൂദ് ചെയ്യും. ഞങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ടോ? അവിടെ തിലാവത്തിന്റെ ആയത്ത് പിന്നെ ആയത്ത് ഓതുന്നത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാരായണം ചെയ്തു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു. അപ്പൊ ഞങ്ങൾ സുജൂദ് ചെയ്യും. ഹത്തമായി മക്കാൻ ലി മൗലി ജബുഹതി, ഈ ഹദീസൊക്കെ നമ്മൾ നേരത്തെ ധരിച്ചിട്ടുണ്ട്, ബുഖാരിന്റെ റിപ്പോർട്ടാണ്. അങ്ങനെ സുജൂദ് ചെയ്യാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നത് കൊണ്ട് ചില ആളുകൾക്ക് നെറ്റി നിലത്ത് വെക്കാൻ പോലും സ്ഥലം കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും സുജൂദ് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഈ സുജൂദ് ചെയ്യുന്ന ആളുകളൊക്കെ ആയത്തോതിയിട്ടുണ്ടോ? ആയത്തോതിയിട്ടില്ല. അതാണ് അതിന്റെ തെളിവ്. ആയത്തോതിയത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു. അപ്പൊ അത് കേൾക്കുന്ന ആളുകളും സുജൂദ് ചെയ്തു. അപ്പൊ അത് സുന്നത്താണ്, മുസ്തഹബാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി പാരായണം ചെയ്യുന്ന ആള് സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലോ? അയാൾ തിലാവത്തിന്റെ ആയത്ത് അയാൾ പാരായണം ചെയ്തു, അയാൾ സുജൂദ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ആ ആയത്ത് കേൾക്കുന്ന ആള് അയാൾ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? അത് കേട്ടുകൊണ്ടിരിക്കുന്നവൻ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? തെളിവിന്റെ പ്രബലമായിട്ട് വന്നിട്ടുള്ളത് സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ആ ഖുർആൻ ഓതിയ ആള് സുജൂദ് ചെയ്തിട്ടില്ല. അപ്പൊ അത് കേൾക്കുന്ന ആളും സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. സയ്യിദ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൽ, ആ ഹദീസിൽ കാണാം, സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു പറയുന്നു, ഖറഅത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്മ്, ഞാൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു നജ്മ് ഓതി കൽപ്പിച്ചു കൊടുത്തു. അതിൽ തിലാവത്തിന്റെ ചെയ്തില്ല. ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, സുന്നകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളൊരു സംഭവമാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തില്ല. ഇവിടെ ഫലം യസ്ജുദു ഫീഹാ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം പറഞ്ഞു. എന്താ കാരണം? അപ്പൊ നജ്മ് പാരായണം ചെയ്തു ആര്? സയ്യിദ് ഇബ്നു സാബിത്. തിലാവത്തിന്റെ ആയത്ത് വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തില്ല. അതാണ് ഹദീസ്. ഈ ഹദീസാണ് ഇതിന്റെ തെളിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? പാരായണം ചെയ്ത ആളാരാണ്? സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സുജൂദ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്, വേറെയും കാരണങ്ങൾ ചിറകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഇതാണ്, സയ്യിദ് റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തില്ല. അപ്പൊ അത് പാരായണം ചെയ്ത ആള് സുജൂദ് ചെയ്തില്ല. അപ്പൊ അത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ഈ ഹദീസിന്റെ ഷറഹിൽ ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് വരക്കത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന്റെ ഷറഹുകൾ ഓരോന്നെടുത്ത് വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ഹദീസാണ് അതിന്റെ തെളിവ്, ഇതാണ് തെളിവ് മനസ്സിലാക്കണമല്ലോ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിന്റെ ഷറഹുകൾ പിന്നെ നോക്കിയാൽ മതി, ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകും. ഇതിൽ വരുന്ന മൂന്നാമതൊരു വിഷയം കൂടിയുണ്ട്. ഇവിടെ പറഞ്ഞത് ഒന്ന് പാരായണം ചെയ്യുന്ന ആള്, രണ്ടാൾക്കാർ വന്ന പതിൽ, ഒന്ന് ഖുർആൻ ഓതുന്ന ആള്, രണ്ടാമത് അത് കേൾക്കുന്ന ആള്, മുസ്തമിഅ് ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ് അതിന്റെ അർത്ഥം, ശ്രദ്ധിച്ച് കേൾക്കുന്ന ആള്. എന്നാൽ സാമിഅ് സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? സാമിഅ് സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? സാമിഅ് ആരാണ്? അയാൾ ജസ്റ്റ് ഇത് കേൾക്കുകയാണ്. സാമിഅും മുസ്തമിഅും തമ്മിൽ വ്യത്യാസമുണ്ട്. മുസ്തമിഅ് എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആള്. ഖുർആൻ ആരാണോ പാരായണം ചെയ്യുന്നത്, അത് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പാരായണം ചെയ്യുന്ന അതിനെ പിന്തുടരുന്ന ആളാണ് ആര്? മുസ്തമിഅ്. അയാൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് എന്താണ്? അയാൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ അയാൾ എന്തായാലും സുജൂദ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഹദീസിൽ നിന്ന് കിട്ടി. ഒന്നാള് സുജൂദ് ചെയ്താൽ അയാൾ സുജൂദ്. ആര് മുസ്തമിഅ്? മുസ്തമിഅ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക, അതിനെ പിന്തുടരുന്ന ആള്. ആ ഓതുന്ന ആളെ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് ആ ആയത്തുകൾ ഇങ്ങനെ അതിനനുസരിച്ചിട്ട് മനസ്സിലാക്കി അത് പിന്തുടരുന്ന ആളാണ് മുസ്തമിഅ്. എന്നാൽ സാമിഅ്, ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ചില ആൾക്കാർ സുജൂദ് ചെയ്യും, അപ്പൊ അപ്പുറത്ത് വേറെ ചില ജോലികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് സംശയം, എന്താ അവിടെ സുജൂദ് ചെയ്തിട്ട് എന്താ അയാളെ സുജൂദ് ചെയ്യാത്ത? ശരിയല്ലല്ലോ, അയാൾ പഠിച്ച ആളല്ലേ, അയാളെ ഇൽമുള്ള ആളല്ലേ, ഇവിടെ എന്താ സുജൂദ് ചെയ്തില്ലേ? അപ്പൊ സാമിയനെ സംബന്ധിച്ചിടത്തോളം അയാൾ സുജൂദ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ പ്രബലമായിട്ടുള്ള അഭിപ്രായത്തിൽ അയാൾ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അയാൾ എന്താണ്? അയാൾ ഈ കാരീനെ പിന്തുടരുന്ന ആളല്ല. എന്നാൽ മുസ്തമിയാണെങ്കിൽ അയാൾ കാരീനെ പിന്തുടരുന്ന ആളാണ്, അത് ശ്രദ്ധിച്ച് കേൾക്കണ ആൾ. അയാൾ പാരായണം ചെയ്യുന്നത് എന്തെയാണ്? ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാണ് മുസ്തമിഅ്. എന്നാൽ സാമിയനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേറെ ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ അയാൾ നടന്നു പോവുകയായിരിക്കും, അല്ലെങ്കിൽ അയാൾ വെറുതെ ഇരിക്കുകയായിരിക്കും. അത് ഖുർആൻ ശ്രദ്ധിക്കണമെന്നുണ്ടാവില്ല, മനസ്സിലാണ്? അതാണ് സാമിയും മുസ്തമിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ സാമിയനെ സംബന്ധിച്ചിടത്തോളം അയാൾ സുജൂദ് ചെയ്തോളന്നില്ല, മനസ്സിലാണ്ടല്ലോ. അപ്പൊ ഈ സാമിയും മുസ്തമിയും തമ്മിൽ ചെറിയ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ വേണ്ടെന്നർത്ഥം. ഇതിന്റെ തെളിവ് എന്താ വെച്ചാൽ, ഇത് വിശദമായിട്ടുള്ള ചർച്ച വന്നിട്ടുണ്ട്, സ്വഹാബികളിൽ നിന്ന് ഈ വിഷയത്തിലുള്ള പിന്നെ അസറുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ മുഖലിൽ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇമ്രാൻ ബിൻ ഉസൈർ റളിയല്ലാഹു അൻഹു എന്നൊക്കെ അസറുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഉദാഹരണമായിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറുണ്ട്. ആ അസറിൽ കാണാം, ഉസ്മാൻ റളിയല്ലാഹു ഇങ്ങനെ നടന്നു പോവാണ്. അന്നഹു മറ ബി ഖാസിൻ ഫഖറ സജ്ദ ലിയസ്ജുദമായ ഉസ്മാൻ, അങ്ങനെ പള്ളിയിൽ ഒരാൾ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കും, ദർസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ സുജൂദ് ചെയ്യണം, ഈ തിലാവത്തിന്റെ ആയത്ത് അയാൾ ഓതി. അയാൾ സുജൂദ് ചെയ്തതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി. ഫഖാൽ ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമ സുജൂദു അലാ മൻ ഇസ്തമഅ, മുസ്തമിഇനാണ് സുജൂദ് ബാധകമാകുന്നത്. ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക്, അതായത് അവിടെ ഒരാൾ ദർസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ദർസിൽ ശ്രദ്ധിച്ച് പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? അവർ സുജൂദ് ചെയ്യണം. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നു പോവാണ്, അതവിടെ മുസ്തമി അല്ല, എന്നാൽ അദ്ദേഹം സാമിയാണ്. ഇതേപോലെ തന്നെ ഇമ്രാൻ ബിൻ ഉസൈർ റളിയല്ലാഹുവിൽ നിന്ന് പിന്നെ ചില അസറുകൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ പിന്നെ ഫത്ഹുൽ ബാരിയിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പിന്നെ അസർ ബുഖാരി തഅലീഖായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ബുഖാരി അബ്വാബ് സുജൂദുൽ ഖുർആൻ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ ബാബില് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞിട്ട് ഇന്നമ സജദത്തു അലാ മൻ ഇസ്തമാഅ എന്ന് കാണാം. തിലാവത്തിന്റെ സുജൂദ് നിർബന്ധമല്ല എന്ന് പറയുന്ന ആളുകളും തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില അസറുകളാണ്. അതിൽ ഈ അസറിൽ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞ എന്താ, സുജൂദ് ബാധകമാകുന്ന ആർക്കാണ്? അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്കാണ്. അപ്പൊ ഈ അസറുകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ എന്ത് പറഞ്ഞത്, സാമീനെ സംബന്ധിച്ചിടത്തോളം സുജൂദ് ചെയ്തോളന്നില്ല, അത് ഹറാമോ വിദ്വത്തോ ഒന്നും അല്ല കേട്ടോ. ഒരാൾ സുജൂദ് ചെയ്താല് ഹറാമോ വിദ്വത്തോ ചെയ്തു എന്നുള്ളതല്ല, ഇതിനാണ് തെളിവിന്റെ ബലം കാണുന്നത്. ഇമാം ഷാഫി പറഞ്ഞ എന്താ വെച്ചാല്, ഞാനത് സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല, എന്നാൽ ഒരാൾ സുജൂദ് ചെയ്യുകയാണെ, അതായത് സാമീനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഷാഫി പറഞ്ഞതാണ്, അത് ശക്തിയായിട്ടുള്ള ഒരു ഇതല്ല, എന്നാൽ ഒരാൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ അത് ഹസനാണ് എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അസറുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകും, അവിടെ സംഗീതം ഉണ്ടാവും. അയ്യ ചില ആൾക്കാർ എന്താണ് അവിടെ പോണ്, എന്താ ഹറാമയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായ പോലെയാണ് ചില ആൾക്കാരുടെ ധാരണ. അവിടെ പാട്ടില്ലേ, അങ്ങനെ അയാൾ അവിടെ പോകാൻ പറ്റുമോ? ഇതൊക്കെ എന്താ വെച്ചാൽ വിഷയങ്ങൾ ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ്. ഈ തിലാമത്തിന്റെ സുജിതമായി ബന്ധപ്പെടുന്ന ഈ സാമിയന്റെയും മുസ്തമിന്റെയും വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി ഉദാഹരണം കൊണ്ടുവന്നത് ഇതാണ്. അയാൾ ആ മാർക്കറ്റിൽ പോയിട്ട് പിന്നെ ഹൈപ്പറിലോ സൂപ്പറിലോ എവിടെ അയാൾ ആ ഷോപ്പിൽ പോയിട്ട് അയാൾ ആ സംഗീതം ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അയാൾ ആസിമാണ്, കുറ്റക്കാരനാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അയാൾ ഒരു സാമി മാത്രമാണ്, അയാളത് ശ്രദ്ധിക്കണമെന്നില്ല. അതാണ് സാമിയും മുസ്തമിയും തമ്മിലുള്ള വ്യത്യാസം. മുസ്തമി എന്ന് പറഞ്ഞാല് ആ പാട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, ആ പാട്ടിന്റെ വരികളോടൊപ്പമാണ് അയാൾ നടക്കുന്നത്, അയാൾ അത് ആസ്വദിക്കുന്നുണ്ട്, അയാൾക്ക് കുറ്റം കിട്ടും, അതാണ് മുസ്തമി. എന്നാൽ സാമിയെ സംബന്ധിച്ചിടത്തോളം അയാളത് ശ്രദ്ധിക്കണില്ല, അയാള് സാധനങ്ങൾ വാങ്ങണ, പർച്ചേസ് ചെയ്യണ്, അയാൾ അതിനെ പിന്തുടരുന്നില്ല, ആ സംഗീതത്തെ അയാൾ മെയിൻറ്റെയിൻ ചെയ്യണില്ല. മനസ്സിലാവണ്ടല്ലോ സാമിയും മുസ്തമിയും തമ്മിലുള്ള വ്യത്യാസം. അത് ഈ ചർച്ചയിൽ ആരും കൊണ്ടിട്ട് ഇബ്നു സൈമി കൊണ്ടു, ഞാനത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ച ചില ആൾക്കാർ അങ്ങനെയുണ്ട്, വിഷയങ്ങൾ ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് തിലാവത്തിന്റെ സുജുമായിട്ട് ബന്ധപ്പെട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ മനസ്സിലാക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം ഇൻഷാ അള്ളാഹ്. 6:30 കറക്റ്റ് നമ്മൾ ദർസ് ആരംഭിക്കും. ഇപ്പൊ വാങ്ങ് കൊടുത്തു നമ്മളിത് അവസാനിപ്പിക്കും.